بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي، امين يا رب العالمين. الله سبحانه وتعالى اليك ربادا دكانم لنمغل المنيران نمكود كتنا وليور عمسرمان رمضان. റമളാനിലെ ആദ്യത്തെ ഒരാഴ്ചയോളം നാം പിന്നിട്ട് കഴിഞ്ഞു. നാം സ്വയം പരിശോധിക്കണം, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക്, നാളെ പരലോകത്തേക്ക് വേണ്ടി നാം ഒരുക്കി വെച്ചത്. ഈ കഴിഞ്ഞ 7 ദിവസത്തിൽ എത്രയാണ് നാം ഖുർആൻ പാരായണം ചെയ്തത്, എത്രയാണ് നാം നമ്മുടെ ദിക്റുകൾ, ദുആകൾ, അതുപോലെ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചത് എന്നെല്ലാം നാം പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് നമ്മെ സൃഷ്ടിച്ചത്. അതല്ലാതെ വേറൊരു ലക്ഷ്യവും മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്കില്ല. അതിന് വ്യത്യസ്ത അവസരങ്ങൾ, ഇബാദത്തിന്റെ വ്യത്യസ്ത ഇനങ്ങൾ നമുക്ക് ഒരുക്കി തരികയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഹലാലും ഹറാമും വ്യക്തമാണ്, അതിന്റെ ഇടയിൽ മുസ്തബിഹാത്തായ ചില കാര്യങ്ങളുണ്ട്. ഹലാലാണോ ഹറാമാണോ എന്ന് മനസ്സിലാക്കാത്ത, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ. അതാർക്കാണ് മനസ്സിലാവുക? ദീനിൽ ഇൽമുള്ള ആളുകൾക്കായിരിക്കും അതിനെക്കുറിച്ച് അറിവുണ്ടാവുക. ആരെങ്കിലും ആ സംശയമുള്ള കാര്യങ്ങളിൽ ചെന്ന് വീണാൽ അവൻ ഹറാമിൽ ചെന്ന് വീഴുന്ന ഒരവസ്ഥയിലായിരിക്കുമെന്ന് സൂചിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, അല വ ഇന്ന ഫിൽ ജസദ മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദ കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദ കുല്ലു അല വഹിയൽ ഖൽബ്. അല, നിങ്ങൾ അറിയുക, വ ഇന്ന ഫിൽ ജസദ മുദ്ഗ, ശരീരത്തിൽ ഒരു ഇറച്ചി കഷ്ണമുണ്ട്. ഇത് അസലഹത് സലഹൽ ജസദ കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വഇദ ഫസദത് ഫസദൽ ജസദ കുല്ലുഹു, അത് കേടുവന്നാൽ, നാശമായാൽ ശരീരം മുഴുവൻ നാശമായി. അല വഹിയൽ ഖൽബ്, അത് ഖൽബാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവമാണ് ഖൽബ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനിന്റെയും തഖ്വയുടെയും എല്ലാം മഹല്ലാക്കി, സ്ഥലമാക്കി വെച്ചത് കൽവിലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ അടിമയുടെയും കൽവിലേക്കാണ് നോക്കുന്നത്. അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അവൻ ചെയ്യുന്ന നന്മകൾ, ഇതെല്ലാം എത്രത്തോളം സത്യസന്ധവും നിഷ്കളങ്കവുമാണ് എന്ന് അവന്റെ കൽവിലേക്കാണ് അല്ലാഹു തആല നോക്കുക. ബാഹ്യമായി ചിലപ്പോൾ ആളുകൾ ഒരുപാട് നല്ലത് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവന്റെ കൽബിൽ റിയാവും സുമഅത്തും, ആളുകൾ കാണാൻ വേണ്ടി, ആളുകൾ കേൾക്കാൻ വേണ്ടി കപടതയുള്ള ഹൃദയമുള്ളവരായിരിക്കും. അപ്പൊ നാം ഓരോരുത്തരും ഏത് സമയത്തും നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. കൽബുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, കൽബിന് ബാധിക്കുന്ന വലിയൊരു അപകടമാണ് ഖസ്വത്തുൽ ഖൽബ്, ഹൃദയ കാഠിന്യം എന്നുള്ളത്. കാലം ദൈർഘിക്കുമ്പോൾ, ഈമാൻ ലഭിച്ച ഒരാൾ, ഹിദായത്ത് ലഭിച്ച ഒരാൾ കാലം ദൈർഘിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന് സംഭവിക്കുന്ന കാര്യമാണ് ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തുപോകും. നാം ഓരോരുത്തരും പരിശോധിക്കണം നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താണെന്ന്. ഉലമാക്കൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമായി കൽബിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് കൽബുൻ ഹയ്യും, ജീവനുള്ള കൽബ്. തൗഹീദ് കൊണ്ടും ഈമാനുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതുകൊണ്ടും കൽബിന് പ്രകാശം ലഭിച്ചിട്ടുള്ള കൽബ്, കൽബുൻ ഹൈ, മുഅ്മിനിന്റെ കൽബ്. രണ്ടാമത്തേത് കൽബുൻ മരീദ്, രോഗിയായിട്ടുള്ള കൽബ്, രോഗിയായിട്ടുള്ളത്. കൽബിന് ബാധിക്കുന്ന രണ്ട് രോഗങ്ങളാണ്, ഒന്ന് ശുബ്ഹത്ത്, രണ്ട് ശഹവത്ത്. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ ദീനിലുണ്ടാകുന്ന സംശയം,
അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെയും അത് സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കുക, ഇതാണ് ദീൻ എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ദീൻ. അതല്ലാതെ ഖുർആനിനെയും ഹദീസിനെയും നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അതിന് നമ്മൾ ഇഷ്ടമുള്ള അർത്ഥം കൊടുത്ത് നാം നമ്മുടെ ഇഷ്ടത്തിനൊരു വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ അത് ദീനാവില്ല, അത് ദീനിൽ നിന്ന് പഴച്ച മാർഗമാണ്. യഥാർത്ഥ ദീൻ എങ്ങനെയാണോ സഹാബാക്കൾ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കലാണ്. അതല്ലാത്ത രീതിയിൽ ചിന്താഗതികൾ വർദ്ധിക്കുന്നതാണ് ശുഭഹത്തി എന്ന് പറയുന്നത്. ശഹവത്തി എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ അവയവങ്ങൾ കൊണ്ട് അവൻ ചെയ്യുന്ന പാപങ്ങൾ, അവന്റെ ദേഹേച്ഛകൾ, ഈ കാര്യങ്ങൾ, ഈ രണ്ട് രോഗങ്ങൾ കൽബിനുണ്ടാകും. അപ്പൊ ഈ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അത് നിഫാഖിലേക്കും ചിലപ്പോൾ കുഫറിലേക്കും വരെ എത്തും. ഈ രോഗമുള്ള മുഅ്മിനീങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അവർ ആ രോഗം കൊണ്ട് ചില പാപങ്ങൾ വീണാൽ അവർ പശ്ചാത്തപിച്ച് മടങ്ങും. കൽബിന് രോഗം ബാധിക്കുന്നത് മൂന്നാമത്തെ കൽബ് കൽബുൻ മയ്യിതുൻ, മരിച്ചു പോയിട്ടുള്ള കൽബ്, ജീവനില്ലാത്ത കൽബ്, അത് കാഫിറിന്റെ കൽബാണ്. കുഫർ നിറഞ്ഞ, ശിർക്ക് നിറഞ്ഞ, യാതൊരുവിധ പ്രകാശവുമില്ലാത്ത, ചത്തുപോയിട്ടുള്ള കൽബ്, അതാണ് കാഫിറിന്റെ കൽബ്, കൽബുൻ മയ്യിത്. ഈ മൂന്ന് തരത്തിലാണ് കൽബ് ഉണ്ടാവുക, ഈ മൂന്ന് തരത്തിൽ. അപ്പോ കൽബിന് ബാധിക്കുന്ന പ്രധാനപ്പെട്ട അപകടമാണ് ഖസ്വത്തുൽ ഖൽബ്. ഒരു കൽബിന്റെ ജീവൻ നഷ്ടപ്പെട്ട് അതിന് രോഗം ബാധിച്ച് അത് കാഠിന്യം വന്നു പോകുന്ന അവസ്ഥ മുഅ്മിനെ സംഭവിക്കാവുന്നതാണ് അവന്റെ കാലദൈർഘ്യം കൊണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ കൽബിന്റെ അവസ്ഥ പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അതിന് ഏറ്റവും യോജിച്ച സമയമാണ് റമദാൻ. ഒരു മാറ്റത്തിന് വേണ്ടി അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ മുന്നിടുന്ന നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് റമദാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ثم قست قلوبكم من بعد ذلك فهي كالحجارة او اشد قسوة. ഈമാൻ ലഭിച്ചതിന് ശേഷം, വേദനന്ദം പഠിച്ചതിന് ശേഷം, അത് ഇറങ്ങിയതിന് ശേഷം അവരുടെ കൽബിന് കസ്വത്ത് ബാധിക്കുന്ന അവസ്ഥയുണ്ടാവും. ആ കസ്വത്ത് കാഠിന്യം എത്രത്തോളം വെച്ചാൽ കൽ ഹിജാറ, പാറക്കല്ല് പോലെ, ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ അതിനേക്കാൾ കാഠിന്യം നിറഞ്ഞ രീതിയിൽ അവിടെ കൽബാകുമെന്ന് പറഞ്ഞു. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫവൈലുൽ ലിൽഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അകന്നുകൊണ്ട് കൽബിന് കാഠിന്യം ബാധിച്ചവർക്ക് നാശം, കൽബിന് കാഠിന്യം ബാധിച്ചവർക്ക്. അപ്പൊ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താണ്. ഏത് സമയത്തും നമ്മുടെ കൽബിനെ ഏറ്റവും നൈർമല്യം നിറഞ്ഞതാക്കാൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിനാവശ്യമായ കാര്യങ്ങൾ കേൾക്കുകയും ദിക്റുകൾ വർദ്ധിപ്പിക്കുകയും ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എല്ലാം ചെയ്തുകൊണ്ട് കസ്വത്തുൽ ഖൽബുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, കസ്വത്തുൽ ഖൽബിന്റെ ലക്ഷണങ്ങൾ. രണ്ട്, ആ കസ്വത്തുൽ ഖൽബ് ബാധിക്കാനുള്ള കാരണങ്ങൾ. മൂന്ന്, അതിനുള്ള പരിഹാരങ്ങൾ. വളരെ ചുരുങ്ങിയ രീതിയിൽ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ കൽബിന് കസ്വത്ത് ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അതിനുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, അത്തകാസുലു അൻ തഅതി അനി തഅതി വഅമാലിൽ ഖൈർ, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലും അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലും മടി സംഭവിക്കും. അവന് ഭയങ്കര മടിയായിരിക്കും. അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു നന്മ ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ അത് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാൻ മടി, സുബ്ഹി ജമാഅത്തിന് എഴുന്നേൽക്കാൻ മടി, ഖുർആൻ പാരായണം ചെയ്യാൻ മടി, സുന്നത്തായ നമസ്കാരങ്ങൾ നമസ്കരിക്കാൻ മടി, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അശ്രദ്ധ, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ വളരെ അസ്വസ്ഥമായ രീതിയിൽ നിൽക്കുന്ന, യാതൊരുവിധ ഖുശൂഉ ഇല്ലാത്ത, യാതൊരുവിധ ആസ്വാദനവും ഇല്ലാത്ത, എന്തൊക്കെയോ ശരീരങ്ങൾ കൊണ്ട് ചെയ്തു കൂട്ടുന്ന രീതിയിൽ ഇബാദത്തുകൾ ചെയ്യുന്ന അവസ്ഥ. അങ്ങനൊരു കാര്യം നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമസ്കരിക്കാനും ബാക്കിയുള്ള ഇബാദത്തുകൾക്കും നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ദീന് പഠിക്കാനും ദീനിന്റെ സദസ്സുകൾ ഇരിക്കാനും അള്ളാഹുവിനെ ദിക്ര ചെയ്യാനും ഇതിനെല്ലാം നമ്മൾ മടി അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കിക്കൊള്ളുക, അത് കസ്വത്തുൽ ഖൽബിന്റെ ഒരു ലക്ഷണമാണ്. ഹൃദയത്തിന് കാഠിന്യം ബാധിക്കുന്നുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. രണ്ടാമത്തെ ഒരു ലക്ഷണം, അദമു തഅസ്സുരു ബി ആയാത്തിൽ ഖുർആനിൽ കരീമി വൽ മവാഇലി വറഖായിഖ്, ഖുർആന് കൊണ്ടും സതുപദേശങ്ങൾ കൊണ്ടും ഹൃദയ നൈർമല്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. കൽബിൽ യാതൊരു അസറും ഉണ്ടാവില്ല, യാതൊരു അസറും ഇല്ലാത്ത, ഒരു മാറ്റവും ഇല്ലാത്ത, നമുക്ക് ഖുർആൻ കേട്ടാൽ ഒരു വികാരവും ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മരണത്തെ പറ്റി ഒരാൾ ഉപദേശിക്കുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ പരലോകത്തെ പറ്റി കേട്ടാൽ, സ്വർഗത്തെയോ നരകത്തെയോ പറ്റി കേട്ടാൽ നമുക്കൊരു മാറ്റവും ഇല്ല. യാതൊരു മാറ്റമില്ലാത്ത പോലെ മതിലിനോട് സംസാരിക്കുന്നത് പോലെ മതിലിനോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റമുണ്ടാവില്ല. അതുപോലെ കൽബായി കഴിഞ്ഞാൽ അത് കസ്വത്തുൽ ഖൽബിന്റെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മിപ്പിക്കാൻ പറഞ്ഞോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്ന ദിക്ര്, പരലോകം, അള്ളാഹിന്റെ വാഗ്ദാനങ്ങൾ, താക്കീതുകൾ, സ്വർഗം, നരകം, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ഉപദേശിക്കാൻ പറഞ്ഞത് ആർക്കാണ് ഉപകാരപ്പെടുക? കൽബ് ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ഉപദേശങ്ങൾ. അള്ളാഹു തആല പറഞ്ഞു, ഫദക്കീർ, നീ ഓർമ്മപ്പെടുത്തുക, ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട്, മൈ യഖാഫു വഈദ്, അള്ളാഹുവിന്റെ താക്കീതുകളെ ഭയപ്പെടുന്നവർക്ക്. അള്ളാഹു തആല പരലോകത്തെ താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഭയപ്പെടുന്നവർക്ക് ഓർമ്മപ്പെടുത്താൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ നമ്മൾ എത്ര പേജ് ഓതി തീർത്തു എന്നുള്ളതല്ല, ഒരു പേജ് ഓതിയാൽ എന്താണ് നമുക്ക് മാറ്റം സംഭവിക്കുന്നത്, നമ്മുടെ കൽബിൽ എന്താണ് മാറ്റം ഉണ്ടാക്കുന്നത്? ഈമാനുള്ള ആളുകൾക്ക് ഖുർആനിന്റെ ആയത്തുകൾ അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കും, അവരുടെ തൊലികൾ രോമാഞ്ചം കൊള്ളും ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട്, അവരുടെ ഹൃദയം നടുങ്ങും. അതുപോലെയുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിന്റെ വിഷയത്തിൽ നാം ഭയപ്പെടേണ്ടതുണ്ട്. മൂന്നാമത്തെ ലക്ഷണം, അത്തഅല്ലുഖു സാഇദു ബിദ്ദുനിയ, ദുനിയാവിനോട് അതിയായ ഒരു ബന്ധം, ദുനിയാവിന്റെ വിഷയങ്ങളോട് കൽബ് തഅല്ലുഖ് ആവുക. എപ്പോ നോക്കിയാലും ദുനിയാവിന്റെ ചിന്ത, കച്ചവടം മാത്രം, അല്ലെങ്കിൽ ദുനിയാവിന്റെ ഭക്ഷണം, അല്ലെങ്കിൽ ദുനിയാവിന്റെ സംസാരങ്ങൾ, ദുനിയാവിന്റെ സദസ്സുകളിൽ മാത്രം ഇരിക്കുക, സംസാരിക്കാനുള്ളത് ദുനിയാവിന്റെ വിഷയങ്ങൾ മാത്രം, എപ്പോഴും ചിന്ത ദുനിയാവ് മാത്രം, അതിന്റെ ശുഗലുകളിൽ മുഴുകുന്ന വിഷയം മാത്രം, ദുനിയാവ് നമ്മുടെ വേറൊരാൾക്ക് കൂടുതൽ കിട്ടിയാൽ അവനോട് അസൂയ, അതുപോലെ തന്നെ ദുനിയാവിൽ നിന്ന് ചെലവഴിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പിശുക്ക്, അതുപോലെ ദുനിയാവിനോട് അതിയായ ബന്ധം, ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം കസ്വത്തുൽ ഖൽബിന്റെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്വപ്പെടുത്തുന്നതിലുള്ള ദുർബലത, അല്ലാഹു സുബ്ഹാനഹു വതആല തഅലീം ചെയ്യുന്നത്, കൽബിൽ അള്ളാഹുവിനെ കുറിച്ച് യാതൊരു വഖാറത്തും നൽകാത്ത, അള്ളാഹുവിനെ കുറിച്ച് ദിക്റില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടാത്ത, അള്ളാഹുവിന്റെ ഹറാമുകൾക്ക് ഒരു വിലയും നൽകാത്ത, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുന്നിടത്തൊരു വിലയില്ലാത്ത, തിന്മ വിരോധിക്കാത്ത, നന്മ കൽപ്പിക്കാത്ത, ഹറാമുകളോടൊരു വെറുപ്പില്ലാത്ത അവസ്ഥ, അള്ളാഹുവിന് യാതൊരു വിലയും സ്ഥാനവും നൽകാത്ത അവസ്ഥയുണ്ടാവുക എന്നുള്ളത്, ഇത് കസ്വത്തുൽ ഖൽബിന്റെ ലക്ഷണമാണ്. അഞ്ചാമത്തൊരു ലക്ഷണം, അൽ വഹ്ഷത്തുൽ മുബ്ലിമ അല്ലതി യജിദുഹ ഖാസിൽ ഖൽബ്, കൽബ് കടുത്തവൻ അനുഭവിക്കുന്ന വഹ്ഷത്ത്, ഏകാന്തത. കൽബ് കടുത്തു പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കര ഒറ്റപ്പെടലായിരിക്കും, അവൻ ആളുകൾക്കിടയിൽ നിന്നാലും ഭയങ്കര അസ്വസ്ഥയായിരിക്കും, അവന് ഭയങ്കര ഉൾവലിയലായിരിക്കും, കൽബിൽ എപ്പോഴും ഒരു ഭയവും ഒരു ദുഃഖവുമായിട്ട് നിറഞ്ഞേക്കുന്ന അവസ്ഥയായിരിക്കും, ഒറ്റപ്പെടൽ, ഏകാന്തത, അത് അനുഭവിക്കേണ്ടി വരും, അവന്റെ കൽബ് ഇടുങ്ങിയതാവും. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കണം, നമ്മുടെ കൽബിന് കസ്വത്ത് ബാധിച്ചിട്ടുണ്ട്. ഒരു ഉമ്മിന്റെ കൽബ് അങ്ങനെയാവില്ല, ആ ചുമനീനത്ത് നിറഞ്ഞ, ഏറ്റവും ഒരു ഒരു കാറ്റിൽ ഒരു അപ്പൂപ്പൻ താടി പാറി നടക്കുന്നത് പോലെ അത്ര ആനന്ദമായ രീതിയിൽ ഭാരം കുറഞ്ഞുകൊണ്ട് ഈമാനിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകുന്നവനായിരിക്കും മുഅ്മിനിന്റെ കൽബ്. എന്നാൽ കൽബിന് കസ്വത്ത് ബാധിച്ചാൽ, കാഠിന്യം ബാധിച്ചാൽ അത് ഞെരുങ്ങിപ്പോകുന്നതാണ്. ഇതെല്ലാം കസ്വത്തുൽ ഖൽബിന്റെ ചില ലക്ഷണങ്ങളാണ്. നാം പരിശോധിക്കണം നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താണ്, നമ്മുടെ കൽബിന് ഇങ്ങനെ ഒരു ഞെരുക്കമാണ് അനുഭവിക്കുന്നത്, ഇങ്ങനെ ഒരു അസ്വസ്ഥതയാണോ, ദുനിയാവിനോടുള്ള ബന്ധമാണോ ഉള്ളത് എന്ന് ആലോചിക്കണം. ഇനി എന്തുകൊണ്ടാണ് ഈ കസ്വത്ത് കൽബ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് കൽബിന് ഈ കസ്വത്ത് ബാധിക്കുന്നത്? ചില കാരണങ്ങൾ. ഒന്നാമത്തേത്, കസ്റത്തു ഇർത്തികാബിൽ മആസി വൽ മുഹറമാത്, ഹറാമുകൾ, പാപങ്ങൾ, അള്ളാഹുവിനോടുള്ള ധിക്കാരങ്ങൾ അത് വർദ്ധിക്കുന്നത് കാരണം. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുക, ഇതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ ഹറാമും ഹലാലും പരിഗണിക്കാതെ പാപങ്ങളിൽ മുഴുകുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ അവന്റെ കൽബിന് കസ്വത്ത് ബാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അഖത ഖതീഅ, ഒരു അടിമ ഒരു പാപം ചെയ്താൽ, നുകിതത് ഫീ ഖൽബിഹി നുക്തതൻ സൗദ, അവന്റെ കൽബിൽ ഒരു കറുത്ത അടയാളം വരും. ഫൈദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു, അവൻ ആ പാപം ഒഴിവാക്കി ഇസ്തിഗ്ഫാർ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ കൽബ് പഴയ പോലെയാകും. വൈന ആദ സീദ ഫീഹാ ഹത്താ തഅലുവ ഖൽബഹു, അവനത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൽബ് മുഴുവൻ ആ കറുത്ത പാട് നിറഞ്ഞ അവസ്ഥയിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ റാനു ലദീ ദക്കറല്ലാ, ഇതാണ് അല്ലാഹു തആല പറഞ്ഞ അർറാൻ. സൂറത്തുൽ മുത്തഫിഫീൻ അല്ലാഹു തആല പറഞ്ഞു, കല്ലാബൽ റാന അല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിന്റെ ഫലമായിട്ട് അവരുടെ കൽബിൽ വലിയൊരു അടയാളം ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കൽബിൽ ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മുടെ കൽബ് കടുത്തുകൊണ്ട് കറുത്ത കുത്ത് വന്ന് ഒരു കരിഞ്ഞു പോകുന്ന അവസ്ഥ, യാതൊരു ജീവനില്ലാത്ത അവസ്ഥയിലേക്കാണ് പോവുക. അങ്ങനെ പാപങ്ങൾ വർദ്ധിച്ച സഹോദരങ്ങളെ നമ്മുടെ കൽബിനെ കസ്വത്ത് ബാധിക്കും. നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളെ രഹസ്യത്തിലും പരസ്യത്തിലും നാം സൂക്ഷിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം അൽ ഗഫ്ലത്താണ്, അശ്രദ്ധ, അശ്രദ്ധമായ അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചോ ഞാൻ എന്തിനാ ജീവിക്കുന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. ഞാനിവിടെ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ച് ദഹിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്, ഹൃദയം മെടിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, യാതൊരു ചിന്തയില്ലാത്ത അവസ്ഥ. എന്തിനാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ചിന്തയില്ലാത്ത ഗഫ്ലത്ത്. മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാനം രണ്ടെണ്ണമാണ്, ഇൽമും ഇറാദത്തും, അറിവുണ്ടാവുക, അതനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടാവുക. മനുഷ്യന്റെ നാശത്തിന്റെ അടിസ്ഥാനങ്ങൾ രണ്ടെണ്ണമാണ്, ഗഫ്ലത്തും കസ്റും, അശ്രദ്ധയും മടിയും. ഒരുത്തൻ അശ്രദ്ധയിൽ നിന്ന് ഉണരണം, ഇൽമുണ്ടായിരിക്കണം, അതിനുശേഷം മടിയിൽ നിന്ന് കസ്റ് ഒഴിവാക്കി കർമ്മങ്ങൾ ചെയ്യുകയും വേണം. അശ്രദ്ധമായ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ അവന് യാതൊരുവിധ ഉപദേശങ്ങൾ ഉപകരിക്കില്ല, അവനത് കേൾക്കില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, അവന്റെ കൽബ് കടുത്തു പോകും. അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, നാം നരകത്തെ നിറക്കും ധാരാളം ജിന്നുകളിൽപ്പെട്ടവരും മനുഷ്യരിൽപ്പെട്ടവരും കൊണ്ട്. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് കൽബുകൾ ഉണ്ടായിരുന്നു, ലാ യഫ്ഖഹൂന ബിഹ, അവരതുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടില്ല. വലഹും അയുനുൻ, അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു, ലാ യുബ്സിറൂന ബിഹ, അവരതുകൊണ്ട് കണ്ട് മനസ്സിലാക്കിയില്ല, ഉൾക്കാഴ്ചയുള്ളവരായില്ല. വലഹും അദാനുൻ, അവർക്ക് കാതുകൾ ഉണ്ടായിരുന്നു, ലാ യസ്മഊന ബിഹ, അവർ കേട്ടില്ല, അവർ ഉത്തരം ചെയ്തില്ല, അവർ ചിന്തിച്ചില്ല. ഉലായിക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്, നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ കാണുന്ന ആടുമാട് പോലെയാണ് അവരുടെ അവസ്ഥ. ബൽഹും അവൽ, അല്ല അതിനേക്കാൾ പഴച്ചവരാണ്, അതിനേക്കാൾ ഒരു ഗുണമില്ലാത്തവരാണ്. ഉലായിക്കഹുമുൽ ഗാഫിലൂൻ, അവരാണ് ഗഫ്ലത്ത് ബാധിച്ചവർ, അശ്രദ്ധ ബാധിച്ചവർ. കന്നുകാലികൾക്ക് എന്ത് ചിന്തയുള്ളത്? ചിലപ്പോൾ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ഓൺ അടിച്ചാൽ പോലും മാറിയിരിക്കൂല, അവർക്ക് അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കും, അവരെന്താണ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനത്തെ ഒരവസ്ഥ. സഹോദരങ്ങൾ, നാം ഇവിടെ രാത്രി ഉറങ്ങുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, ഇതൊന്നും വെറുതെ എന്ന് വിചാരിച്ചു വരുത്. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ കൽബ് പിടിക്കുന്നുണ്ട്, അത് നിന്നുപോയാൽ എന്ത് ചെയ്യും? നിങ്ങൾ നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ നിങ്ങളുടെ കിഡ്നി, ലങ്സ്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അത് നിന്നുപോയാൽ ആർക്കും പറ്റുക? ആർക്കും പറ്റില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്? ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ച ലക്ഷ്യം നമ്മൾ ആലോചിക്കണം. മൂന്നാമത്തെ കാരണം, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുനിയാവുമായിട്ടാണ് മുഴുകുക, ദുനിയാവിന്റെ ആസ്വാദനങ്ങളാണ് മുഴുകുക, വേറൊരു ചിന്തയുമില്ലാതെ ദുനിയാവ് മാത്രം. ദുനിയാവിന്റെ ചിന്തയിൽ നമ്മൾ എത്രത്തോളം മുഴുകുന്നുവോ അത്രത്തോളം കൽബിന് കാഠിന്യം ബാധിച്ചുകൊണ്ടേയിരിക്കും. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുള്ള പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് കാണാം. അൽ ഖൽബു യസ്ദഹ്, കൽബിന് തുരുമ്പ് ബാധിക്കും. فإن تداركه صاحبه بما وصف النبي صلى الله عليه وسلم وإلا انتقل إلى السواد അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാറിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനെ പരിഗണിച്ചിട്ടില്ല എങ്കിൽ, അത് എന്താകും? അത് കറുത്തു പോകും, അല്ലെങ്കിൽ നശിച്ചു പോകും. യസ്വദ്ദു ലിബഅദിഹി അന്നൂർ, അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് അകന്നു പോകും. യസ്വദ്ദു ലിഹുബ്ബിഹി ദുനിയാ വതഹ്വീസി അലൈഹാ മിൻ ഗൈരി ബറാ, അത് കടുത്തുപോയി ദുനിയാവിനോടുള്ള ഹുബ് കൊണ്ടും അതിനോടുള്ള താല്പര്യം കൊണ്ടും ദുനിയാവിനോട് വിരക്തിയില്ലാത്ത അവസ്ഥയിൽ മുഴുകിപ്പോകും. ലിയന്നഹു മൻ തമക്കന മിൻ ഖൽബിഹി ഹുബ്ബുദ്ദുനിയ, ആരുടെയാണോ ഖൽബിൽ ഹുബ്ബുദ്ദുനിയ ഉറക്കുന്നത്, സാല വറഹു, ദുനിയാവിനോടുള്ള സംശയം നിറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുന്ന അവൻ നിന്ന് പോകും. സാല ഹയാഹു മിൻ റബ്ബിഹി അസ്സ വജല്ല, അല്ലാഹുവിനോടുള്ള ലജ്ജ അവന് നഷ്ടപ്പെടും. അള്ളാഹു, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഹോദരങ്ങളെ, നമുക്ക് ജീവിക്കാൻ അള്ളാഹു തആല ഒരുക്കി തന്ന കുറച്ച് സമയമാണ്, ആ കാലമാണ്, ഇതെല്ലാം നമ്മൾ വിട്ടിട്ട് പോകും. ഒരു വസ്തു നമ്മൾ ഖബറിലേക്കോ പരലോകത്തേക്കോ കൊണ്ടുപോവുകയില്ല. അങ്ങനെ ദുനിയാവിനോട് മാത്രം മുഴുകുന്ന, അതിന്റെ ചിന്തയിൽ മാത്രം മുഴുകുന്ന അവസ്ഥയുണ്ടായാൽ നമ്മുടെ കൽബിന് കസ്വത്ത് ബാധിച്ചു പോകും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണം കൽബിന് കസ്വത്ത് ബാധിക്കാൻ, നിസ്യാനുൽ മൗതി വസഖറാതി വൽ ഖബറി വഹ്വാലി, മരണത്തെക്കുറിച്ചും മരണസമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള മറവി, അതുപോലെ ഖബറിനെ കുറിച്ചും പരലോകത്തിനെ കുറിച്ചുമുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള മറവി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ കൽബിനെ കസ്വത്ത് ബാധിക്കും. സഹോദരൻ നമ്മൾ ദുനിയാവിന്റെ ചിന്തയിൽ മുഴുക എന്ന് പറഞ്ഞു, എന്നാൽ നമുക്ക് ആകെ ഉറപ്പുള്ള കാര്യം മരണമാണ്. നാം നേരിടുമെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യം മരണമാണ്. അതിനെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കൽബിന്റെ കസ്വത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ പറഞ്ഞത് കാണാം, അഞ്ച് കാരണങ്ങൾ കസ്വത്തുൽ കൽബിനുള്ള അഞ്ച് കാരണങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചത് കാണാം. കൽബിനെ നശിപ്പിച്ചു കളയുന്നവർ, കസ്റത്തുൽ ഖിൽത, ആളുകളുമായി അമിതമായി കൂടിക്കലർന്ന് സംസാരിച്ച് ചിരിയും തമാശയുമായിട്ട് അനാവശ്യ കാര്യങ്ങളിൽ മുഴുകുന്നത്, വറുഖൂബ് ബഹ്റി തമന്നി, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വെച്ച് നടക്കുന്ന അവസ്ഥ, വതഅല്ലഖ് ബിഗൈരില്ലാ, അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലുമായിട്ട് കൽബിന് അടുത്ത ബന്ധം ഉണ്ടാവുക, വകസ്റത്തു തഅം, ഭക്ഷണം അമിതമായി കഴിക്കുക, വകസ്റത്തു നൗം, അമിതമായി ഉറങ്ങുക. ഈ കാര്യങ്ങൾ നമ്മുടെ കൽബിനെ നശിപ്പിച്ചു കളയും, കസ്വത്ത് ബാധിച്ചു കളയും. സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. നാം പറഞ്ഞല്ലോ, ഈമാനിന്റെ മഹല്ല് കൽബാണ്. കൽബ് നല്ലതായിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാൻ ദുർബലമാകും. ഈമാൻ ദുർബലമായി കഴിഞ്ഞാൽ നാളെ പരലോകം നമുക്ക് അപകടം നിറഞ്ഞതാകും. ദുനിയാവ് നശിക്കുന്നതാണ്, ദുനിയാവ് നിലനിൽക്കുന്നതല്ല. ഇനി എന്താണ് ഇതിനുള്ളൊരു പരിഹാരം? കസ്വത്തുൽ കൽബ് ബാധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം എന്താണ്? ഇലാജു കസ്വത്തുൽ കൽബ്, കസ്വത്തുൽ കൽബിനുള്ള പരിഹാരം പറയുന്നിടത്ത് ഉലമാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അന്നവറു ഫി ആയാത്തുൽ ഖുർആനിൽ കരീം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുർആൻ ആയത്തുകൾ, അതിലെ വചനങ്ങളെ കുറ്റി നോക്കുക, ആലോചിക്കുക. വതഫക്കറു ഫി ബഅദില്ലാഹി അജ വജല്ല വഅഈദി, അല്ലാഹുവിന്റെ താക്കീദുകളും വാഗ്ദാനങ്ങളും ഉറ്റാലോചിക്കുക. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് ഉപജീവനം നൽകുന്ന, നമ്മെ മരിപ്പിക്കുന്ന, നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉറപ്പായിട്ടും വാഗ്ദാനം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഉറപ്പായിട്ടും സൂക്ഷിക്കേണ്ട ചില താക്കീദുകളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് ഗൗരവത്തിൽ നാം ചിന്തിക്കണം. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹ മസാനിയ തഖ്ഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും ثم تلين جلودهم وقلوبهم الى ذكر الله الله نزل احسن الحديث كتابا متشابها الله سبحانه وتعالى ഏറ്റവും നല്ല കിതാബ് ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല സംസാരം, ഏറ്റവും നല്ല കാര്യങ്ങൾ, പരസ്പരം സാദൃശ്യം തോന്നുന്നവ. مثانيه تقشعر منه جلود الذين يخشون ربهم, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആ ആയത്ത് കേട്ടാൽ അവരുടെ തൊലിയിൽ രോമാഞ്ചം കൊള്ളുന്ന, തരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. ثم تلين جلودهم وقلوبهم, പിന്നെ അവരുടെ ശരീരവും കൽബും അള്ളാഹുവിലേക്ക് താഴ്മയോടുകൂടി വരുന്നു. ഇല ദിക്കില്ല, അള്ളാഹുവിന്റെ ദിക്കറിലേക്ക്. ഖുർആൻ ഓതിയിട്ട് നമ്മുടെ കൽബിനൊരു മാറ്റവും അറിയുന്നില്ല എങ്കിൽ, നമുക്കൊരു മാറ്റവും അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ കൽബ് പാറക്കല്ലിനേക്കാൾ കടുത്തു പോയിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ആഫിയത്തിനെ ചോദിക്കുന്നു. ഒരിക്കലും ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം ഖസ്വത്തുൽ ഖൽബ് ഒഴിവാക്കാനുള്ളത് മഅരിഫത്തു ബില്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിയലാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാക്കലാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുക? അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്ന ഒരുപാട് നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്, ഖുർആനിലെയും ഹദീസിലെയും വന്നിട്ടുള്ള കാര്യങ്ങൾ. അത് സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അല്ലാഹുവിനെ കൂടുതൽ അറിയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് രണ്ട് കണ്ണുകളുണ്ട്, രണ്ട് കൈകളുണ്ട്, അല്ലാഹുവിന് വജ്ഹുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരുപാട് സിഫത്തുകളുണ്ട്. അല്ലാഹു അടിമകളെ സ്നേഹിക്കും, അല്ലാഹു അടിമകളെ തൊട്ട് തൃപ്തിപ്പെടും, അല്ലാഹു അടിമകളുടെ നേരെ കോപിക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായി ശിക്ഷിക്കുന്നവനാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വളരെ വിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ കൂടുതൽ കൂടുതൽ അറിയുന്നത് വഴി ഒരുത്തന്റെ കൽബ് ഏറ്റവും നല്ല രീതിയിൽ മാറും, ഏറ്റവും നല്ല നൈർമല്യമുള്ളതായി മാറും ആ കൽബിന്റെ റബ്ബിനെ കുറിച്ച് അറിയുമ്പോൾ. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കൽ നമ്മുടെ കസ്വത്തിൽ കൽബ് ഒഴിവാക്കി തരും. മൂന്നാമത്തേത് അൽ ഇഖ്സാറു മിനൽ തൗബ വദ്ദിക്ർ വലിസ്തിഗ്ഫാർ ഫൈന ലിൽ ഖൽബ് ഖസ്വത്തുൻ ലാ യുദീബുഹാ ഇല്ലാ ദിക്റുല്ലാ ഇല്ലാ ദിക്റുല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ചെയ്ത പാപങ്ങൾ അവസാനിപ്പിച്ച് അതിയായ ഖേദത്തോടുകൂടി ഇനി അതിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക, രാവിലെയും വൈകുന്നേരമുള്ള ദിക്കറുകൾ, സുബ്ഹി നമസ്കാര ശേഷം അസ്ർ നമസ്കാര ശേഷമുള്ള ദിക്കറുകൾ, സൂര്യൻ ഉദിക്കുന്നതിനെയും അസ്തമിക്കുന്നതിന് മുമ്പുള്ളത്, രാത്രി കിടന്നുറങ്ങുന്ന പോലുള്ള ദിക്കറുകൾ, കിടന്നുറങ്ങാൻ പോകുമ്പോഴുള്ളത്, നമസ്കാരത്തിന് ശേഷമുള്ളത്, അതല്ലാതെയുള്ള ദിക്കറുകൾ, ഖുർആൻ പാരായണം, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുക. അതുപോലെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ചെയ്ത പാപങ്ങൾ പുറത്തു തരണം എന്ന് അള്ളാഹുവിനോട് തേടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസത്തിൽ 70 or 100 തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. കൽബിനുള്ള കസ്വത്ത് മാറാൻ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടല്ലാതെ മാറുകയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും, സദ അൽ ഖൽബു ഫീ അംറൈൻ, കൽബ് നുരുമ്പിപ്പോകുന്നത്, തുരുമ്പ് പിടിച്ചു പോകുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ബിൽ ഗഫ്ലത്തി വദ്ദം, അശ്രദ്ധ കൊണ്ട്, ഇൽമിയായ തഫ്സീറുകൾ പങ്കെടുക്കില്ല, ദീന് പഠിക്കില്ല, ദീനിനെ കുറിച്ച് കേൾക്കില്ല, ഖുർആന്റെ തഫ്സീർ പഠിക്കില്ല, ഹദീസ് പഠിക്കില്ല, ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കില്ല, ഒന്നും ഉണ്ടാവില്ല, ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ, അങ്ങനെ ഗഫ്ലത്തിലാകുന്ന അവസ്ഥ, അത് കൽബിൽ ഖസ്വത്ത് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ വദ്ദംബ്, പാപങ്ങൾ, അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ പാപങ്ങൾ ചെയ്യുക എന്നുള്ളത്, ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കുന്ന രണ്ട് കാര്യങ്ങളും ഒന്നാണ്. അൽ ഇസ്തിഗ്ഫാർ വദ്ദിക്ർ, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിച്ചുകൊണ്ടും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാലാമത്തെ ഒരു കാര്യം, ഖസ്വത്തുൽ ഖൽബിൽ നിന്ന് രക്ഷ നേടാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ളത്, മഅഹദത്തുൻ നഫ്സ് മുഹാസബതുഹ വമുആതബതുഹ, ഖൽബിനെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക, കൽബുമായി കൽബിന്റെ അവസ്ഥ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുക, കൽബിനെ എപ്പോഴും ആക്ഷേപിച്ചുകൊണ്ട് താക്കീത് ചെയ്തുകൊണ്ടിരിക്കുക, നിന്റെ അവസ്ഥ എന്താണെന്ന് സ്വന്തത്തിനോടൊരു ബോധം ഉണ്ടാവുക, സ്വന്തത്തിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ എന്റെ അവസ്ഥ, ഞാൻ എങ്ങനെ ഇപ്പൊ ജീവിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകളോട് ഞാൻ കാണിക്കുന്ന കൂറ എന്താണ്, അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരങ്ങൾ ഞാൻ നിർവഹിക്കുന്നുണ്ടോ, അള്ളാഹു നിർബന്ധമാക്കിയ കടമകൾ മാതാപിതാക്കളോട്, കുടുംബത്തിനോട്, സന്താനങ്ങളോട്, അയൽവാസികളോട്, മുസ്ലിമുകളോട് ഞാൻ ചെയ്യുന്നുണ്ടോ, അള്ളാഹുവിന്റെ ദീനിൽ എന്താണ് ഞാൻ പഠിക്കുന്നത്, എന്ത് കർമ്മമാണ് അള്ളാഹുവിന് വേണ്ടി ഞാൻ അധികരിപ്പിച്ച് ചെയ്യുന്നത്, അള്ളാഹുമായിട്ട് എന്റെ ബന്ധം എത്രയാണ്, അതിനെ കുറിച്ചുള്ള ചിന്തകൾ സ്വന്തം നഫ്സിനെ താക്കീത് ചെയ്തുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സ്വന്തത്തിന്റെ കുറവുകൾ മനസ്സിലാക്കുന്ന ആൾക്ക് കസ്വത്തിൽ കൽബ് ഒഴിവാക്കാൻ സാധിക്കും, അവനെപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ സാധിക്കും. മൂന്നാമത്തേത് സഹോദരങ്ങളെ, ഇസ്തിമാഉൽ മൗഇദ വതഖബ്ബലുഹ വഹുവ ബിദായത്തുൽ ഇലാജ്, കൽബിന്റെ കസ്വത്തിനുള്ള ചികിത്സയുടെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശങ്ങൾ കേൾക്കുക എന്നതാണ്. കൽബിന് ഉപകാരപ്പെടുന്ന ഉപദേശങ്ങൾ കേൾക്കുക, അതാണ് ചികിത്സയുടെ പരിഹാരത്തിന്റെ ഒന്നാമത്തെ ഘട്ടം. നാം വളരെയധികം ശ്രദ്ധിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നതിൽ നമ്മൾ അശ്രദ്ധരാണെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നു പോകും. ഇതുപോലെയുള്ള അൽമിയായ സദസ്സുകൾ നാം സംഘടിപ്പിക്കണം, ആ സംഘടിപ്പിച്ച് നാം അതിൽ കേൾക്കണം. അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റണ്ടാവും, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ അതുപോലെ സദസ്സുകൾ വന്നൊന്ന് ഇരുന്നാ മതി, അവിടെ നിന്ന് അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ കൽബിന് മാറ്റമുണ്ടാക്കുന്ന സാധിക്കും. ഉമറുബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം കാണാം, ഒരു ഉപമ ഒരുത്തൻ, അവൻ പാപം ചെയ്തുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ അവൻ പുറത്തിറങ്ങി, അവനൊരു ഇൽമിന്റെ സദസ്സ് കണ്ടു, ആ സദസ്സിൽ കയറിയിരുന്നു. അവന്റെ സദസ്സിൽ കയറിയിരുന്നപ്പോൾ അവിടെയുള്ള താക്കീതുകളും വാഗ്ദാനങ്ങളും കേട്ട് അവന് പശ്ചാത്താപം തോന്നി, അവൻ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി. അങ്ങനെ അവൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത് ഒരു പാപവുമില്ലാത്ത അവസ്ഥയിൽ പശ്ചാത്തപിച്ചുകൊണ്ട് വിശുദ്ധനായിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലാ തുഫാറഖു മജാലിസൽ ഇൽം, ഇൽമിന്റെ മജാലിസുകൾ, ഇൽമിന്റെ മജ്ലിസുകൾ, അതിൽ നിന്ന് നിങ്ങൾ വേർതിട്ട് പോകരുത്. സഹോദരൻ, ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും, ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു സദസ്സിൽ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അതല്ല എങ്കിൽ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുക. എന്താ നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നുണ്ടല്ലോ, ദുനിയാവിന്റെ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, കേൾക്കാൻ പോകുന്നുണ്ടല്ലോ, ആഴ്ചയിൽ ഒരു മണിക്കൂർ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വലിയ അപകടമാണ്. അത് യഥാർത്ഥ ഇൽമായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബാക്കൾ മനസ്സിലാക്കിയ രീതിയിൽ മനസ്സിലാക്കണം, അല്ലാതെ ഏതെങ്കിലും ആളുടെ ബുദ്ധിക്ക് തോന്നിയ ആശയത്തിലല്ല. ഒരാഴ്ച ഒരാൾ വായിച്ചു, അയാൾക്ക് തോന്നി ഈ ആയത്തിന് ഇങ്ങനെ അർത്ഥം കൊടുക്കുക, അതിന്റെ അടിസ്ഥാനത്തിലല്ല. സ്വഹാബാക്കൾ എങ്ങനെയാണ് ആയത്ത് മനസ്സിലാക്കിയത്, സ്വഹാബാക്കൾ എങ്ങനെയാണ് ഹദീസ് മനസ്സിലാക്കിയത്, അങ്ങനെ മനസ്സിലാക്കുന്ന ഇൽമിന്റെ സദസ്സുകളിൽ നാം പങ്കെടുക്കണം. അങ്ങനെയുള്ള ഉപദേശങ്ങൾ നമ്മുടെ കൽബിന് വലിയ ഈമാനിന്റെ ദൃഢത കൈവരിക്കാൻ സാധിക്കും. ഗഫ്ലത്തിൽ നിന്ന് യക്വത്തിലേക്ക്, അശ്രദ്ധയിൽ നിന്ന് ഉണർവിലേക്ക് എത്താൻ സാധിക്കും. ചരിത്രത്തിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഒരു സംഭവം കാണാം. അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ കാലത്ത് ഖൽഖുൽ ഖുർആൻ, ഖൽഖുൽ ഖുർആൻ, ഖുർആൻ സൃഷ്ടിയാണ് എന്നുള്ളൊരു ഫിത്ന ഉണ്ടായിരുന്നു. ആളുകൾ എല്ലാവരും ആ ഭരണാധികാരികളെ നിർബന്ധത്തിന് വാങ്ങി അത് അംഗീകരിക്കുന്ന അവസ്ഥയായി. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ സിഫത്താണ് വിശുദ്ധ ഖുർആൻ എന്ന. അതാണ് യഥാർത്ഥ വിശ്വാസം അഹ്ലു സുന്നയുടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ വിശ്വസിച്ചത്. എന്നാൽ അതിനെതിരായി ഭരണാധികാരി നിന്നപ്പോ ഇമാം അഹമ്മദ് ഇതാണ് സത്യം എന്ന് പറഞ്ഞു തന്നു. ഇമാം അഹമ്മദിനെ അതിക്രൂരമായി മർദ്ദിച്ചു, ജയിലിലിട്ടു, അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് വലിച്ചെഴുക്കുന്ന സമയത്ത് ഒരു അഅ്റാബി ഇതിനെ കുറിച്ച് കേട്ടു. യഥാർത്ഥ ഈമാനുള്ള അഅ്റാബി, ആ അഅ്റാബി ഈ ഫിത്നയിൽ അഹമ്മദ് ഹംബലിന്റെ കൽബിലെങ്ങാനും മാറ്റം സംഭവിക്കുമോ എന്നുള്ള ഭയം കാരണത്താൽ അദ്ദേഹം ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അടുത്ത് വന്നിട്ട് ഏറ്റവും നല്ല സമാധാനം കിട്ടുന്ന രീതിയിൽ അഹമ്മദ് ഹംബലിനോട് പറഞ്ഞു, യാ അഹമ്മദ്, ഏ അഹമ്മദേ, ഇന്നി യഖ്തുൽകൽ ഹഖ് മുത്ത ഷഹീദൻ, ഹഖിലായിക്കൊണ്ടാണ് നീ കൊല്ലപ്പെടുന്നതെങ്കിൽ നീ ഷഹീദായിട്ടാണ് മരിക്കുന്നത്. വൈൻ ഹമീദൻ, നീ ഇത് ജീവിക്കുകയാണെങ്കിലോ ഹക്കിൽ ഉറച്ചിരുന്നതിന്റെ പേരിൽ സ്തുതിക്കപ്പെടുന്നവനായിട്ടാണ് നീ ജീവിക്കുക, ഹമീദായിട്ടാണ് ജീവിക്കുക എന്ന് പറഞ്ഞു. ഇമാം അഹമ്മദ് ഹംബൽ പറയുകയാണ്, ഫഖവിയ ഖൽബി, എന്ന ഖൽബിന് വല്ലാത്തൊരു ധൈര്യം കിട്ടി. അത്രയധികം പരീക്ഷണം നമുക്ക് കാണാം. അദ്ദേഹത്തിന് ചാട്ടവാർ അടി കിട്ടി, അടി കൊണ്ട് കൈയിന്റെ കുഴ തെറ്റിപ്പോയി, രക്തം വാർന്നൊലിച്ച് ബോധം നഷ്ടപ്പെട്ട് വീണുപോകുന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹം മാത്രമാണ് ആ നാട്ടിൽ എഴുതി നിൽക്കുന്നത്, ബാക്കിയുള്ള ഒപ്പമുണ്ടായിരുന്ന ആളുകൾ മരണപ്പെട്ടു പോയി. അദ്ദേഹം മാത്രം നിൽക്കുന്ന സമയത്താണ് പറയുന്നത്, അദ്ദേഹം പറയാം, കവിയ കൽബി, എന്റെ കൽബി ശക്തമായി. പിന്നീട് ഫിത്ന അവസാനിച്ചു, അഹമ്മദ് ഹംബലിന്റെ ഇജ്ജത്ത് ഉന്നതമായി നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാ സമിഅ്തു മുൻദു വഖഅത്തു ഫീ ഹാദല്ല അംരി അല്ലദീ വഖഅത്തു ഫീ, ഞാൻ അകപ്പെട്ടു പോയ ഈ ഫിത്നയിൽ അകപ്പെട്ടത് മുതൽ ഞാൻ കേട്ടിട്ടില്ല, അഖ്വാമിൻ കലിമത്തി അഅ്റാബി കല്ലമനി ഫീ റഹ്ബതി തൗഖ്, ഞാൻ ആ ഉപദ്രവം സഹിക്കുന്ന അവസ്ഥയിൽ അഅ്റാബി പറഞ്ഞതിനേക്കാൾ വലിയൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. വകാന കലാമുഹു മിമ്മാ ഖവാ അസ്മി അലാ മാ അന ഫീഹി മിനൽ ഇംതിനാഅ് മിൻ ദാലിക അല്ലദീ യദ്ഊനനി ഇലൈ, ആ സമയത്ത് ആ വാക്ക് കേട്ടപ്പോ എന്റെ കൽബ് ഏറ്റവും ശക്തമായ അവസ്ഥയിലേക്ക് മാറി, ദൃഢത കൈവരിച്ചു. സഹോദരങ്ങൾ, അങ്ങനെയാണ് ഉപദേശങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് ഉപദേശിക്കുന്ന സദസ്സുകളിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ട് ഉപദേശിക്കുന്ന സദസ്സുകളിൽ നാം പങ്കെടുക്കണം. നമ്മുടെ കൽബിന് കസ്വത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുക വഴി, അത് ചിന്തിക്കുക വഴി നമ്മുടെ കൽബിന്റെ കസ്വത്ത് മാറ്റാൻ സാധിക്കും. അത് തുടക്കമാണ്. പിന്നീട് നമ്മൾ കർമ്മം ചെയ്യുകയും ഈ പറഞ്ഞ കാര്യങ്ങളും ചെയ്യുമ്പോൾ മാറ്റം സംഭവിക്കും. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ഓരോരുത്തരും ഒരുപാട് കാലം വ്യത്യസ്തമാണ്. ചിലർ 30 വർഷം, 40, 50, 60 പല പ്രായത്തിലാണ്. ഒരു കാര്യം ഉറപ്പാണ്, നാം അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് നമ്മുടെ ഭാര്യയോ മക്കളോ കച്ചവടമോ സമ്പത്തോ ഒന്നും നമ്മോടൊപ്പം ഉണ്ടാവില്ല. അന്നേ ദിവസം ഉണ്ടാവുക, അവിടെ രക്ഷയുണ്ടാവുക, ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം, സലീമായ ജീവനുള്ള ഏറ്റവും നല്ല കൽബോടുകൂടി വരുന്നവന് മാത്രമാണ് അന്ന് എന്തെങ്കിലും ഉപകാരം നേടാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മുടെ കൽബിന്റെ അവസ്ഥ നാം പരിശോധിക്കണം. ഈ ഒരു സദസ് പിരിഞ്ഞു പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം, എന്റെ കൽബിന്റെ കസ്വത്ത് ഒഴിവാക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടിക്കാൻ, ദുനിയാവിന്റെ ചിന്തയിൽ മാത്രം മുഴുകുന്ന അവസ്ഥയിൽ ഒഴിവാകാൻ, ദീനി യഥാർത്ഥത്തിൽ പഠിക്കാനുള്ള തീരുമാനം നാം എടുക്കണം. ഈ റമദാനോടുകൂടി ഒരു പുതിയ വ്യക്തിയായിട്ട്, അല്ലാഹുവിലേക്ക് അടുക്കുന്ന പുതിയ വ്യക്തിയായിട്ട് നാം മാറണം. കസ്വത്ത് കൽബ് ബാധിച്ചാൽ അവസ്ഥ എന്താണെന്നറിയോ, പിന്നെ അവൻ വിചാരിക്കും ഞാൻ ഹക്കിലാണ്, ഞാൻ ശരിയാണ്, ഞാനൊക്കെ തികഞ്ഞതാണ്, എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല അവസ്ഥയാണ് വിചാരിക്കും. അവരായിരിക്കും ഏറ്റവും വലിയ പിഴവില്, അവനായിരിക്കും ഏറ്റവും വലിയ പിഴവില്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ പഠിപ്പിച്ചു തന്നത്, കൽബിനെ നേരെ നിർത്താൻ വേണ്ടി, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. നാം ധാരാളം ചൊല്ലേണ്ട ദുആനാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ കൽബിനെ നീ തെറ്റിച്ച് കളയരുത്. സാഗ എന്ന് പറഞ്ഞ ഉലമാക്കൾ ഉദാഹരണം പറയുന്നതറിയോ, മരുഭൂമിയിലൂടെ അല്ലെങ്കിൽ മണലിലൂടെ ഒരാൾ ഇങ്ങനെ വടി പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ്. അയാൾ വിചാരിക്കുന്നത് നേരെ ഒരു വര വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മരുഭൂമിയിലൂടെ വരക്കുമ്പോ എന്താണ്ടാവുക, അയാൾ കാണുമ്പോ നേരെ വരയാണ് തോന്നും, പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോഴോ അത് വളഞ്ഞു പോയിട്ടുണ്ടാകും. അങ്ങനെയുള്ള വളവാണ് നാം അറിയാതെ വളയുന്ന വളവ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബന, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കരുത്. ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് ഇതായിട്ട് ഇതേ ദേശം, മുസ്ലിമാണ്, മുഅ്മിനാണ്, മുജാഹിദാണ്, അല്ലെ വേറെന്തെങ്കിലുമാണ്, ഞങ്ങൾ നല്ല തൗഹീദ് ഉള്ളവരാണ്, അല്ലെ വേറെന്തെങ്കിലുമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷെ അവന്റെ കൽബം പഴിച്ചത് അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല, അത് തെറ്റിപ്പോയത് അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്നുള്ള കാരുണ്യം ഔദാര്യമായിട്ട് ഞങ്ങൾക്ക് നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, നീയാണല്ലോ ഏറ്റവും അധികം ഔദാര്യം ചൊരിയുന്നവൻ. എപ്പോഴൊക്കെ നമ്മൾ ദുആ ചെയ്യണം, എത്ര അധികം ചെയ്യണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിദായത്ത് ലഭിച്ചു എന്നതല്ല, ആ ഹിദായത്ത് മരണം വരെ നേരെ ചൊവ്വെ കൊണ്ടു നടന്നോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ട വിഷയം. അതുകൊണ്ട് കൽബിന്റെ കസ്വത്തിനെ കുറിച്ച് ചിന്തിക്കുക, അതിന്റെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുക, അതിന്റെ കാരണങ്ങൾ ഒഴിവാക്കുക, അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ തേടുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൽബ് ഏറ്റവും സഹീഹായ, ഏറ്റവും ജീവസുറ്റതായ, ഏറ്റവും പ്രകാശമുള്ള കൽബാക്കി മാറ്റുമാറാകട്ടെ. ഇതുപോലെ കൽബിനെ കസ്വത്ത് ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ കൽബിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല കണ്ടുമുട്ടാനുമുള്ള, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നോക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു വൽഗഫൂറു റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.